പ്രൈസ് ദ ലോർഡ്. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 42 തിരുവചനങ്ങൾ 1 മുതൽ 9 വരെ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല, തെരുവീഥിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തതയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിന് നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് കർത്താവ്. ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്കു പിടിച്ചു നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല, എൻ്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി, ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു, മുള പൊട്ടുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തരുന്നു. സ്നേഹമുള്ളവരെ, രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ട പ്രവചനത്തിലൂടെ. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 2 ഭാഗത്തു നിന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 66 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഗ്രന്ഥം 3 ഭാഗമായി തിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബൈബിൾ പഠിതാക്കൾ കരുതുന്നുണ്ട്. 3 ഭാഗങ്ങൾ 3 കാലഘട്ടത്ത് രചിക്കപ്പെട്ടവയായും കരുതുന്നു. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിന് 66 അധ്യായങ്ങൾ. അതിലാദ്യത്തെ 39 അധ്യായങ്ങൾ, 1 മുതൽ 39 വരെ, 1 യേശയ്യ എന്നാണ് അറിയപ്പെടുന്നത്. 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ 2 യേശയ്യ എന്നും, 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ 3 യേശയ്യ എന്നും അറിയപ്പെടുന്നു. ഇങ്ങനെ പുസ്തകം തിരിക്കുന്നതിന് പ്രത്യേകമായ കാരണങ്ങളുണ്ട്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കം, പുസ്തകം വിഭാവനം ചെയ്യുന്ന ചരിത്ര പശ്ചാത്തലം, ആ പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങൾ, ഇതെല്ലാം ഈ വേർതിരിവിന് കാരണമായിട്ടുണ്ട്. 1 ഭാഗം BC 8-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ, BC 750-നും 700-നും മധ്യേ രചിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. ആ ഭാഗത്തു നിന്നാണ് പ്രധാനപ്പെട്ട മിശിഹായെ സംബന്ധിച്ച പ്രവചനങ്ങൾ നമ്മൾ കണ്ടത്. 7-ാമത്തെ അധ്യായത്തിലെ എമ്മാനുവൽ പ്രവചനവും, 9-ാമത്തെ അധ്യായത്തിൽ വരാണ്ടിരിക്കുന്ന രാജാവിനെക്കുറിച്ചുള്ള പ്രവചനവും, 11-ാമത്തെ അധ്യായത്തിൽ നീതി സ്ഥാപിക്കാൻ പോകുന്ന ആത്മാവിനാൽ അഭിഷിക്തനായ രാജാവിനെക്കുറിച്ചുള്ള പ്രവചനവുമൊക്കെ 1-ാം ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. 2-ാം ഭാഗം 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ തികച്ചും വ്യത്യസ്തമായൊരു ശൈലിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ആദ്യ ഭാഗത്ത് അധർമ്മത്തിന് എതിരായ ശക്തമായ താക്കീതുകളും മാനസാന്തരത്തിനുള്ള ആഹ്വാനങ്ങളും വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ 2-ാമത്തെ ഭാഗം ആരംഭിക്കുന്നത് തന്നെ വലിയ ആശ്വാസം നൽകിക്കൊണ്ടാണ്. നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ, ജെറൂസലമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ, അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ അടിമത്തം അവസാനിച്ചു എന്ന് പറയുമ്പോൾ നേരത്തെ കണ്ട 1-ാം ഭാഗത്ത് നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നതെന്ന് കാണാം. അതന്നെയുമല്ല, ഈ 40 മുതൽ 55 വരെയുള്ള 16 അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ്. ബൈബിളിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഒരു ഭാഗമാണിത്. തകർന്ന ഹൃദയമുള്ളവർക്ക്, എല്ലാ തരത്തിലും ക്ലേശിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുന്ന, പ്രത്യാശ നൽകുന്ന ബൈബിൾ ഭാഗമാണ് 2 യേശയ്യ, ഡിറ്ററോ ഐസയ എന്ന് പറയപ്പെടുന്നു. 3-ാമത്തെ ഭാഗം വീണ്ടും വ്യത്യസ്തമാണ്. 56 മുതൽ 66 വരെയുള്ള 11 അധ്യായങ്ങളിൽ വീണ്ടും വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയാണ്. അവിടെ മാനസാന്തരത്തിനുള്ള ആഹ്വാനമുണ്ട്, ചെയ്ത കുറ്റങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളുണ്ട്, മടങ്ങി വരാനുള്ള ആഹ്വാനവുമുണ്ട്. ഇവിടെ നമ്മൾ പഠന വിഷയമാക്കുന്നത് രണ്ടാം യെശയ്യായുടെ ചില ഭാഗങ്ങളാണ്. ഈ പുസ്തകത്തിൽ തന്നെ, ഈ പുസ്തക ഭാഗത്ത് തന്നെ നാല് കീർത്തനങ്ങൾ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. അത് ദാസഗീതികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബൈബിൾ പഠിതാക്കൾ ഇപ്രകാരമൊരു ദാസഗീതികളിലേക്ക് കടന്നു വന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ 1892 ബെർൻഹാർഡ് ഡൂം എന്ന ജർമ്മൻ ബൈബിൾ പണ്ഡിതനാണ് ഇങ്ങനെ ഒരു ആശയം തന്നെ മുന്നോട്ട് വെച്ചത്. യെശയ്യായുടെ പുസ്തകത്തിൽ ധാരാളം കീർത്തനങ്ങളുണ്ടാവും, പക്ഷേ ആ കീർത്തനങ്ങളിൽ നാല് കീർത്തനങ്ങൾ പ്രത്യേകമായ ഒരു ശൈലി, പ്രത്യേകമായൊരു ആശയം, പ്രത്യേകമായൊരു ആദർശം അവതരിപ്പിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. അതിൻ്റെ ഭാഷയിൽ വ്യത്യാസമുണ്ട്, അത് കൈകാര്യം ചെയ്യുന്ന പ്രമേയങ്ങളിൽ വ്യത്യസ്തതയുണ്ട്, അത് വിഭാവനം ചെയ്യുന്ന ഭാവിയെയും അത് വച്ചുകടം ദൈവചിത്രത്തിലും ഒക്കെ കാതലായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ നാല് കീർത്തനങ്ങളെ ദാസഗീതികൾ, സെർവൻറ്റ് സോങ്സ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇന്ന് പൊതുവെ ബൈബിൾ പഠിതാക്കളെല്ലാം ഈ വിശേഷണം അഥവാ ഈ വിഭജനം അംഗീകരിച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. ഏതാണ് ഈ കീർത്തനങ്ങൾ? കൃത്യമായി പറഞ്ഞാൽ 42-ാമത്തെ അധ്യായം 1-9 വാക്യങ്ങളിൽ 1-ാമത്തെ കീർത്തനം കാണും. 42:1-9 49-ാമത്തെ അധ്യായം 1-6 വാക്യങ്ങളിൽ 2-ാമത്തെ കീർത്തനമുണ്ട്. 49:1-6 3-ാമത്തെ കീർത്തനം 50-ാം അധ്യായം 4-11 വാക്യങ്ങളിലാണ്. 50:4-11 4-ാമത്തെ കീർത്തനം 52-ാം അധ്യായം 13-ാം വാക്യം മുതൽ 53-ാം അധ്യായം 12-ാം വാക്യം വരെ. ഈ നാല് കീർത്തനങ്ങളിലും കഥാപാത്രമായി നിൽക്കുന്നത്, മുഖ്യ നായകനായി നിൽക്കുന്നത് ദാസൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. യബെദ് യാഹ്വേ എന്ന് പറയും, കർത്താവിൻ്റെ ദാസൻ. ഈ കർത്താവിൻ്റെ ദാസൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുൻപേ ഈ രണ്ടാം യെശയ്യായുടെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം കൃത്യമായി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ശൈലി ഈ പുസ്തകം അല്ലെങ്കിൽ ഗ്രന്ഥകാരൻ സ്വീകരിച്ചിരിക്കുന്നത്? എന്താണ് ദൈവം ഈ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ കൊടുത്ത പശ്ചാത്തലം? ഇന്ന് ആ ചരിത്ര പശ്ചാത്തലത്തിന് നമുക്കെന്ത് പ്രസക്തിയുണ്ട് എന്നൊക്കെ അന്വേഷിക്കുന്നത് ഒരു ആമുഖ പഠനം എന്ന രീതിയിൽ സഹായകമാകും. രണ്ടാം യെശയ്യായുടെ പ്രവർത്തന മണ്ഡലം പ്രവാസികളുടെ ഇടയിലാണ്. പ്രവാസം എന്ന് പറയുന്നത് ബാബിലോണിയൻ എക്സൈൽ, ബാബിലോണിലെ പ്രവാസം എന്ന് പറയുന്നത് ആരംഭിച്ചത് 1587 ജെറൂസലം പട്ടണം നശിപ്പിക്കപ്പെട്ടു, ദേവാലയം അഗ്നിക്കിരയാക്കി, അനേകായിരം യഹൂദരെ തടവുകാരാക്കി വിദൂരസ്ഥമായ ബാബിലോണിലേക്ക് കൊണ്ടുപോയി നബൂഖദ്നേസറിൻ്റെ സൈനികർ. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ബൈബിൾ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അവസാനിക്കുന്നത് ഈ നാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ്. 2-ാം പുസ്തകം 25-ാമത്തെ അധ്യായം ജെറൂസലമിൻ്റെ പതനം, ദേവാലയം നശിപ്പിക്കുന്നു, ബാബിലോൺ പ്രവാസം എന്നിങ്ങനെ 3 ഉപശീർഷകങ്ങൾ കൊടുത്താണ് POC ബൈബിളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നബൂഖദ്നേസറിൻ്റെ സൈന്യമാണ് ജെറൂസലം വളഞ്ഞത്. ഏകദേശം 1.5 ഉപരോധത്തിന് ശേഷം ജെറൂസലം നശിപ്പിക്കപ്പെട്ടു. 25-ാമത്തെ അധ്യായം 8-മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ചിലത് ഞാൻ വായിക്കട്ടെ. ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിൻ്റെ 19-ാം ഭരണവർഷം 5-ാം മാസം 7-ാം ദിവസം അവൻ്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബുസറദാൻ ജെറൂസലമിൽ വന്നു. അവിടെ കർത്താവിൻ്റെ ആലയവും കൊട്ടാരവും ജെറൂസലമിലെ വീടുകളും അഗ്നിക്കിരയാക്കി. അത് 587 BC. കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും ജെറൂസലമിലെ വീടുകളും അഗ്നിക്കിരയാക്കി. മാളികകൾ കത്തിച്ചാമ്പലായി. അവനോടുകൂടി ഉണ്ടായിരുന്ന കൽദായ സൈന്യം ജെറൂസലമിന് ചുറ്റുമുള്ള കോട്ട തകർത്തു. നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനത്തെയും ബാബിലോൺ രാജാവിനോട് കൂറ് പ്രഖ്യാപിച്ചവരെയും അവശേഷിച്ചിരുന്ന കരകൗശലക്കാരെയും നബുസർദാൻ തന്നോടുകൂടെ കൊണ്ടുപോയി. ഇനി അങ്ങോട്ട് അനേക തവണ ആവർത്തിക്കുന്നൊരു വാക്കാണ് കൊണ്ടുപോയി, കൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ ഉഴവുകാരായും മുന്തിരിത്തോട്ട പണിക്കാരായും അവിടെ തന്നെ നിയോഗിച്ചു. ദേവാലയത്തിലെ വോട്ടുസ്തംഭങ്ങളും പീഠങ്ങളും ജലസംഭരണികളും കൽദായർ കഷണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കലശങ്ങൾ, കോരികകൾ, തിരിക്കത്രികകൾ, ധൂവത്തളികകൾ, ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഓട്ടുപാത്രങ്ങൾ, നെരിപ്പോടുകൾ, കോപ്പകൾ എന്നിവയെല്ലാം അവൻ കൊണ്ടുപോയി. സ്വർണമോ വെള്ളിയോ ആയി ഉണ്ടായിരുന്നതെല്ലാം അവൻ കൊണ്ടുപോയി. എല്ലാം കൊണ്ടുപോയി. ദേവാലയം അഗ്നിക്കിരയായി, പട്ടണം ശൂന്യമായി. ഇവിടെ ഒരു യുഗം അവസാനിക്കുന്നത് പോലെ തോന്നും. ഇത് തന്നെ, ഈ സംഭവം തന്നെ ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം അവസാനത്തെ അധ്യായം 36-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറമിയ പ്രവാചകൻ ഈ പുസ്തക ഈ തൻ്റെ അനുഭവങ്ങൾ ജെറൂസലത്തിൻ്റെ നാശത്തെക്കുറിച്ച് വിശദമായി 52-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 74-ാം സങ്കീർത്തനം മുഴുവനും ഈ ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച്, പ്രവാസത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുക. ബൈബിളിലെ ഒരു പുസ്തകം മുഴുവൻ ഈ നാശത്തെക്കുറിച്ചുള്ള വിലാപമാണ്. വിലാപങ്ങൾ എന്നറിയപ്പെടുന്ന പുസ്തകം, അത് മുഴുവനും ഈ നാശത്തിൻ്റെ ഒരു ചിത്രീകരണവും വിലാപവും കാണും. ജെറൂസലം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പേ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഉപരോധം ദീർഘിച്ചപ്പോൾ പട്ടണത്തിൽ വലിയ ക്ഷാമമുണ്ടായി. ഭക്ഷണമെല്ലാം തീർന്നു, കുടിവെള്ളവും ഇല്ലാണ്ടായി. ഭക്ഷണമില്ലാതായൊരു സാഹചര്യത്തിൽ പട്ടിണി കിടന്നു മരിക്കുന്ന മനുഷ്യരുടെ ശവശരീരങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർ ജീവിച്ചിരിക്കാനായിട്ട് ശ്രമിച്ച അതിദാരുണമായ ഒരു ചിത്രവും ബൈബിൾ തന്നെ വരച്ചു കാട്ടുന്നുണ്ട്. അതിഭീകരമായിരുന്നു ജെറൂസലത്തിൻ്റെ നാശം. അവസാനം ചെറുത്തു നിൽക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ സെദെക്കിയ രാജാവ് ഒളിച്ചോടാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം കോട്ടയിൽ പഴുതുണ്ടാക്കി മരുഭൂമിയിലേക്ക് ഓടി രക്ഷപ്പെടാമെന്ന് കരുതി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1-8 വരെയുള്ള ആരംഭ വാക്യങ്ങളിൽ, സെദെക്കിയയുടെ 11-ാം ഭരണവർഷം വരെ നകരം ഉപരോധിക്കപ്പെട്ട് കിടന്നു. 4-ാം മാസം 9-ാം ദിവസം നഗരത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായി. ജനത്തിന് ഭക്ഷിക്കാനൊന്നുമുണ്ടായിരുന്നില്ല. കൽദായർ നഗരം വളഞ്ഞിരുന്നെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടാക്കി രാജാവും പടയാളികളും രാജകീയ ഉദ്യാനത്തിനടുത്തുള്ള 2 ചുമരുകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പലായനം ചെയ്തു. അരാബായെ ലക്ഷ്യമാക്കിയാണ് അവർ പോയത്. എന്നാൽ കൽദായ സൈന്യം രാജാവിനെ അനുധാവനം ചെയ്ത് ജെറിക്കോ സമതലത്തിൽ വെച്ച് മറികടന്നു. അപ്പോൾ അവൻ്റെ പടയാളികൾ ചിതറിപ്പോയി. കൽദായർ രാജാവിനെ പിടിച്ച് റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്തു കൊണ്ടുവന്നു. അവൻ സെദെക്കിയയുടെ മേൽ വിധി പ്രസ്താവിച്ചു. പുത്രന്മാരെ അവൻ്റെ കൺമുമ്പിൽ വെച്ച് നിഗ്രഹിച്ചു. അവനെ കണ്ണുകൾ ചുഴന്നെടുത്തതിന് ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. 2 മക്കളെയും മുമ്പിൽ വെച്ച് കൊന്നതിന് ശേഷം, നീ ഇനി ഒന്നും കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളും ചുഴന്നെടുത്തതിന് ശേഷം രാജാവിന് കഴുത്തിന് ചങ്ങലയിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഇതാണ് പ്രവാസത്തിൻ്റെ തുടക്കം. ഇതൊരു വലിയ പ്രതിസന്ധിയിലായി ഇസ്രായേൽ ജനത്തെ. ദൈവം തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന തൻ്റെ സ്വന്തം ജനമെന്ന് കരുതി, സ്വന്തം ജനമെന്ന് വിശേഷിപ്പിച്ച് കൊണ്ടുവന്ന ഈ ജനത്തെ എന്തേ ദൈവം ഇത്രമാത്രം ക്രൂരമായി, ദാരുണമായി ശിക്ഷിച്ചു. ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്തിരുന്ന ജെറൂസലം, ദൈവത്തിൻ്റെ നഗരമെന്ന് പറയുന്ന ജെറൂസലം പട്ടണം എന്തേ ഇപ്രകാരം നശിപ്പിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ തന്നെ ആലയം അഗ്നിക്കരയാകാൻ ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു? വലിയ ഒരു വിശ്വാസ പ്രതിസന്ധി നേരിട്ട സംഭവമായിരുന്നു ഇത്. ഭീകരമായ ദുരന്തത്തിൻ്റെ വെളിച്ചത്തിൽ, പ്രത്യേകിച്ചും പ്രവാസത്തിലേക്ക് കടന്നു പോകാനായിട്ട് വിധിക്കപ്പെട്ടവർ തങ്ങളുടെ തന്നെ വിശ്വാസത്തെ, തങ്ങളുടെ തന്നെ ചരിത്രത്തെ വിശകലനം ചെയ്യാൻ തുടങ്ങി, ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആദ്യമേ കിട്ടിയ ഉത്തരം, എല്ലാം അവസാനിച്ചുവെന്നാണ്. ദൈവം ഞങ്ങളെ കൈവിടിഞ്ഞിരിക്കുന്നു, ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതാണ് ആദ്യത്തെ ചിന്ത. ദൈവം ഉപേക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. അതിന് കാരണവുമുണ്ട്. പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അവ അറിയിച്ചതാണ്. വീണ്ടും വീണ്ടും മിക്കാ പ്രവാചകൻ പറഞ്ഞിരുന്നു, സിയോൻ വയൽ പോലെ ഉഴുതുമറിക്കപ്പെടും. ആമോസിലൂടെയും പിന്നെ ജെറമിയയിലൂടെയും ഒക്കെ ഇത് ആവർത്തിച്ചതാണ്. കർത്താവിൻ്റെ ഉടമ്പടി ലംഘിച്ചാൽ ആ ഉടമ്പടിയുടെ പ്രമാണമനുസരിച്ച് ശിക്ഷ വരുമെന്ന് വ്യക്തമായ താക്കീതുണ്ടായിരുന്നു. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്. ഉടമ്പടിയുടെ നിയമം ലംഘിച്ചവരെ ഉടമ്പടിയുടെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ദൈവം ശിക്ഷിച്ചിരിക്കുന്നു. ഇതാണ് ആദ്യത്തെ നിലപാട്. ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ ഈ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത് കാണും. ജനത്തിൻ്റെ വാക്കുകളായി ഏശയ്യ എടുത്തു പറയുകയാണ്. സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നുകളഞ്ഞു. പ്രത്യാഘാതങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, അത്യാഹിതങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ആർക്കും തോന്നാവുന്നതാണിത്, ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല, എല്ലാം അസ്തമിച്ചു എന്നതായിരുന്നു ഒരു ചിന്ത. ഇതിന് കാരണം ഞങ്ങളുടെയും ഞങ്ങളുടെ പൂർവികരുടെയും പാപമാണ് എന്നവർ കരുതി. തലമുറ തലമുറയായി ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഭാരം മുഴുവനും ഈ തലമുറയിൽ ദൈവം ശിക്ഷയായി കൊടുത്തിരിക്കുകയാണ്. പിതാക്കന്മാരുടെ പാപം മൂലം മക്കൾ ശിക്ഷിക്കപ്പെട്ടു. ഞങ്ങളുടെയും ഞങ്ങളുടെ പൂർവികരുടെയും പാപത്തിൻ്റെ ഫലമായി എന്നേക്കുമായി ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതായിരുന്നു ഒരു കാഴ്ചപ്പാട്. ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു, ശിക്ഷ അല്ല. ദൈവം ഉപേക്ഷിക്കുകയല്ല, ഒരു ഭാഗത്തു നിന്ന് ഉടമ്പടിയുടെ പ്രമാണമനുസരിച്ച് ശിക്ഷിക്കുകയായിരുന്നു. അത് തന്നെയുമല്ല, മറ്റൊരു കൂട്ടർ ചിന്തിക്കാൻ തുടങ്ങി, ദൈവം യഥാർത്ഥത്തിൽ കർത്താവും ശക്തനുമാണെങ്കിൽ എന്തേ തൻ്റെ ഇരിപ്പിടം, തൻ്റെ ആലയം, തൻ്റെ നഗരം സംരക്ഷിക്കാൻ ദൈവത്തിന് സാധിച്ചില്ല? അപ്പോൾ നമ്മളൊരു വലിയ വഞ്ചനയ്ക്കിരയായി തീർന്നിരിക്കുകയാണോ? യഥാർത്ഥത്തിൽ യാഹ്വേ അഥവാ കർത്താവിന് പറയുന്നത് ദൈവമാണോ, ശക്തനാണോ? അന്നത്തെ ചിന്താഗതിയിൽ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു, ഓരോ ജനതകൾക്കും താന്താങ്ങളുടെ ദൈവങ്ങളുണ്ട് എന്നാണ് കരുതിയിരുന്നത്. ജനതകൾ തമ്മിലുണ്ടാകുന്ന യുദ്ധത്തിൽ അവരുടെ ദൈവം ശക്തനാരോ ആ ശക്തനായ ദൈവത്തിൻ്റെ ജനമായിരിക്കും ജയിക്കുക. ഇപ്പോൾ ബാബിലോണിലെ രാജാവ് ഇസ്രായേലിനെ കീഴടക്കുകയും ജെറൂസലം നശിപ്പിക്കുകയും ദൈവത്തിൻ്റെ ആലയം അഗ്നിക്കരയാക്കുകയും ചെയ്തുവെങ്കിൽ ഒരുപക്ഷെ ബാബിലോണിൻ്റെ ദൈവമായിരിക്കുകയില്ലേ യാഹ്വേയേക്കാൾ കൂടുതൽ ശക്തൻ? അതൊരു വലിയ വിശ്വാസ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ് മറ്റൊരു തരത്തിൽ. അപ്പോൾ ദൈവം തന്നെ, കർത്താവ് തന്നെ ദൈവമാണോ എന്ന കാര്യത്തിലും സംശയമായിത്തീരുന്നു. അപ്പോൾ നമ്മൾ ഇനി കർത്താവിനെയല്ല ആശ്രയിക്കേണ്ടത്, ബാബിലോൺ രാജാക്കന്മാർ ആരാധിക്കുന്ന ദൈവങ്ങളെയാണ് എന്ന ചിന്ത കടന്നു വന്നു. വലിയ പ്രതിസന്ധി, ഒരു ഭാഗത്ത് നിരാശ, ഒരു ഭാഗത്ത് നിന്ന് വിശ്വാസരാഹിത്യം. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക? ഈ ഒരു വിശ്വാസ പ്രതിസന്ധിയിലാണ് രണ്ടാം യെശയ്യ എന്ന് പറയുന്ന പ്രവാചകൻ, ആരെന്ന് നമുക്കറിയാൻ പാടില്ലാത്ത പ്രവാചകൻ കടന്നു വരിക. ആ പ്രവാചകനോട് ദൈവം നൽകുന്ന ചില സന്ദേശങ്ങളാണ് ഈ രണ്ടാം ഭാഗത്ത് നമ്മൾ കാണുന്നത്. ആദ്യമേ പറയും, ദൈവം നിങ്ങളെ മറന്നിട്ടില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം ബാബിലോൺ രാജാവിനേക്കാൾ, ബാബിലോൺ ദൈവത്തേക്കാൾ ദുർബലനുമല്ല. രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി ഈ രണ്ടാം ഭാഗത്ത് എടുത്തു പറയും. ഒന്ന്, ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ബാബിലോണിനൊരു ദൈവം, ഈജിപ്തിന് വേറൊരു ദൈവം, ഇസ്രായേലിന് മറ്റൊരു ദൈവം, ഇങ്ങനെ അനേക ദൈവങ്ങൾ ഇല്ല. അതാണ് രണ്ടാം യെശയ്യായിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ ദൈവമാണ് ചരിത്രത്തെ നയിക്കുന്നവൻ, രാജാക്കന്മാരെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നവൻ, നിയമങ്ങൾ കൊടുക്കുകയും നിയമലംഘകരെ ശിക്ഷിക്കുകയും ചെയ്യുന്നത് ദൈവം തന്നെയാണ്. ഒരേ ഒരു ദൈവം, ഏക ദൈവം, എല്ലാ ജനതകൾക്കും ഒരു ദൈവം എന്ന ചിന്ത വളരെ വ്യക്തമായി വരുന്നത് ഈ പ്രവാസകാലത്താണ്. അതിനു മുമ്പ് ഇസ്രായേൽ ആരാധിക്കുന്ന ദൈവമാണ് ഏറ്റവും ശക്തനായ ദൈവം, പക്ഷേ മറ്റുള്ളവർക്കും അവരുടേതായ ദൈവങ്ങളുണ്ട് എന്നൊരു ചിന്ത കടന്നു വന്നിരുന്നു. പക്ഷേ ഇവിടെ പറയുക, ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനാണ് പ്രപഞ്ച സൃഷ്ടാവ്, അവനാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നവൻ. അതുകൊണ്ട് ബാബിലോണിലെ ദേവന്മാർ ശക്തന്മാരായതുകൊണ്ടല്ല ഇസ്രായേലിന് പരാജയങ്ങളുണ്ടായത്. പിന്നെ എന്താ സംഭവിക്കുക? ഇവിടെ സംഭവിച്ചത്, ദൈവം ഇസ്രായേലിനെ ശുദ്ധീകരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ, ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാടിൽ വലുതായ കടുത്ത അപാകതകൾ കടന്നുകൂടി. നിരന്തരമായി പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ്, മടങ്ങിവരൂ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കാനായി ദൈവം പ്രവാചകന്മാരെ അയച്ചിരുന്നു. പക്ഷേ ഈ പ്രവാചക സന്ദേശമൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഒരു വലിയ പാഠം ഇവരെ പഠിപ്പിക്കുകയാണ്. ആ പാഠം അല്പം കഠിനമായ പാഠമാണ്. ശിക്ഷയിലൂടെ എല്ലാം തല്ലിത്തകർത്തുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. ആ പാഠം ഇതാണ്, ദൈവമാണ് സർവശക്തൻ, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് സകല മനുഷ്യരും ജീവിക്കേണ്ടത്. പക്ഷേ ഇങ്ങനെ ഈ പാഠം പഠിപ്പിക്കുമ്പോഴും ഇസ്രായേലിനെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പ്രത്യേകം എടുത്തു പറയും. ശിക്ഷിക്കുന്നത് നശിപ്പിക്കാൻ വേണ്ടിയല്ല, ഇത് ശിക്ഷ ശിക്ഷണമായി കണക്കാക്കണം, ഡിസിപ്ലിൻ എന്ന് പറയും. അനുസരിക്കാത്ത കുട്ടിയെ തല്ലി പഠിപ്പിക്കുന്ന പോലെ തല്ലാൻ പാടില്ലല്ലോ, അങ്ങനെയാണല്ലോ നിയമദാതാക്കളൊക്കെ പറയുക. കുഞ്ഞുങ്ങൾക്ക് മാനസികമായ ആഘാതമുണ്ടായേക്കാം, അതുകൊണ്ട് അവരെ ശിക്ഷിക്കരുത് എന്ന് പറയും. അപ്പോൾ തല്ലിക്കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു പാഠമാണിവിടെ. ഇസ്രായേൽ ജനത്തെ ദൈവം നവീകരിക്കുകയായിരുന്നു, ശുദ്ധീകരിക്കുകയായിരുന്നു, അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്ന് പ്രവാചകൻ എടുത്തു പറയും. അവരെ ശാസിക്കുന്നു, അവരെ ശിക്ഷിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. ആ വിശുദ്ധീകരണത്തിലൂടെ അവർക്ക് പുതിയ പുതിയ പാഠങ്ങൾ നൽകുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, തങ്ങളാരാണ്, തങ്ങളെ സംബന്ധിച്ച ദൈവത്തിൻ്റെ ദൗത്യം, ലക്ഷ്യം എന്താണ് എന്നവരെ പഠിപ്പിക്കുകയായിരുന്നു. തങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, അബ്രാഹത്തിൻ്റെ മക്കൾ, തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം. പക്ഷേ എന്തിനു വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തത്? അബ്രാഹത്തെ വിളിച്ചപ്പോഴത് വ്യക്തമായിരുന്നു, നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും. എല്ലാ ജനങ്ങൾക്കും അനുഗ്രഹം നൽകാൻ വേണ്ടി, എല്ലാ ജനങ്ങൾക്കും അനുഗ്രഹമാകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇസ്രായേൽക്കാർ എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. പക്ഷേ കാലക്രമത്തിൽ അത് മറന്നുപോയി. ഞങ്ങളാണ് ഏറ്റവും വലിയ ജനം, ദൈവം ഞങ്ങളുടേതാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെതാണ് എന്ന ചിന്തയിൽ മറ്റുള്ള ജനതകളോടുള്ള ഉത്തരവാദിത്വമെല്ലാം മറന്നുപോയിരുന്നു. ഇവിടെ ഒരു ശുദ്ധീകരണമാണ്. അതോടൊപ്പം മറ്റൊന്നുകൂടി സംഭവിച്ചു. ഇസ്രായേൽ പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾ ഒന്നും അത്ര തന്നെ അത്യാവശ്യമുള്ള കാര്യമല്ല എന്നൊരു ബോധ്യമായി. അവർ പണിത ദേവാലയവും അവരർപ്പിച്ചിരുന്ന ബലികളും ഒന്നും അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. ഈ സംവിധാനങ്ങൾക്കപ്പുറത്ത്, ദേവാലയത്തിനും പൗരോഹിത്യത്തിനും രാജ്യത്വത്തിനും അപ്പുറത്ത് ദൈവവുമായൊരു ബന്ധം സാധ്യമാണ് എന്ന് പഠിച്ചതും ഈ പ്രവാസകാലത്താണ്. ദേവാലയം നശിപ്പിക്കപ്പെട്ടു, രാജാവ് കൊട്ടാരം നശിപ്പിക്കപ്പെട്ടു, രാജാവില്ലാണ്ടായി. ഇനി അങ്ങോട്ടൊരിക്കലും അവർക്ക് രാജാവ് ഉണ്ടാവുകയുമില്ല. ദേവാലയമില്ലാത്തതുകൊണ്ട് ബലിയർപ്പണവുമില്ല. അപ്പോൾ ദേവാലയവും ബലിയർപ്പണവും രാജാവും കൊട്ടാരവും ഒന്നുമില്ലാതെയും ഇസ്രായേലിന് ദൈവത്തിന് ജനമായി തുടരാൻ സാധിക്കും എന്ന് അവർ പ്രവാസകാലത്ത് പഠിച്ചു. പക്ഷേ ഈ പഠിപ്പിക്കലിലൂടെ ദൈവത്തെക്കുറിച്ചും തങ്ങളെക്കുറിച്ചും കൂടുതൽ ആഴമേറിയ ഉൾക്കാഴ്ചകൾ ലഭിക്കുകയാണ്. അപ്പോൾ തങ്ങൾ ദൈവജനമാണ്, ദൈവജനം എല്ലാവർക്കും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നീതിയും എത്തിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന ഒരു ബോധ്യത്തിലേക്ക് അവർ വരുന്നു. ദേവാലയമില്ലാതെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുന്നു. ഇസ്രായേൽ ദേശത്തിൻ്റെ പരിധിക്കപ്പുറത്ത് ദൈവമുണ്ട് എന്ന് അവർക്ക് ബോധ്യമാകുന്നു. അങ്ങനെ ബാബിലോൺ പ്രവാസത്തിൽ കഴിയുന്നവർ ഒരു വിശ്വാസ വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോവുകയാണ്. അതാണ് രണ്ടാം യെശയ്യായിലൂടെ സംഭവിക്കുന്നത്. ആ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ് നമ്മളിവിടെ പഠന വിഷയമാക്കാൻ പോകുന്ന നാലു കീർത്തനങ്ങൾ. അടിമത്തം അവസാനിച്ചു, ആശ്വസിപ്പിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശം നൽകുന്ന പ്രവാചകൻ നാല് കീർത്തനങ്ങളിലൂടെ ഈ സന്ദേശം പ്രത്യേകം എടുത്തു പറയുന്നു. അതിലാദ്യത്തെ കീർത്തനമാണ് നമ്മൾ വായിച്ചത്, ദാസ കീർത്തനം 1. ആ കീർത്തനത്തിൽ എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായ സ്നേഹത്തിന്, തിരഞ്ഞെടുപ്പിന് പാത്രീഭൂതനായവനാണ്. എൻ്റെ ആത്മാവിനെ അവന് ഞാൻ നൽകി. ആരാണ് ഈ ദാസൻ എന്ന് ഇവിടെ വ്യക്തമാവില്ല. നാല് കീർത്തനങ്ങളും പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കും. ഇവിടെ ഈ ദാസനിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി, അവൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകി. അവൻ നൽകിയിരിക്കുന്ന ഒരു പ്രധാന ദൗത്യം, നീതി പ്രദാനം ചെയ്യുക, ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യുക. ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, എല്ലാ ജനതകൾക്കും. ബൈബിളിലെ രണ്ട് പദങ്ങൾ കാണും, ജനം എന്നും ജനതകൾ എന്നും. ജനം എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തെയാണ് സൂചിപ്പിക്കുക. ജനതകൾ എന്ന് പറയുമ്പോൾ ഇതര ജനതകളെ, വിജാതീയർ എന്ന് പറയും. അപ്പോൾ അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. നീതി എന്ന പദം സുദാഖ എന്ന ഹീബ്രു വാക്കിൻ്റെ വിവർത്തനമാണ്. പരസ്പരമുള്ള ബന്ധത്തിൽ നിലനിൽക്കേണ്ട ഒരു ക്വാളിറ്റി, ഒരു വിശേഷണമാണ് നീതി എന്ന് നമ്മൾ കണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുക, ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുക. ആ പ്രീതികരമായ ജീവിതം പരസ്പരമുള്ള സ്നേഹബന്ധത്തിൽ, ഐക്യത്തിൽ പ്രകടമാവുക. എല്ലാവർക്കും നീതി ലഭിക്കണം, ദൈവത്തിന് പ്രീതികരമായി ജീവിക്കാൻ സാധിക്കണം, പരസ്പരം നീതി പുലർത്തുകയും ചെയ്യണം. ഇപ്രകാരം നീതി നടപ്പിലാക്കി കൊടുക്കുകയാണ് ഈ ദാസൻ്റെ ദൗത്യം. ആ ദാസനെക്കുറിച്ച് പറയുന്നത്, അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല, തെരുവീഥിയിൽ ആ സ്വരം ആരും കേൾക്കുകയുമില്ല. ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടല്ല ഈ ദാസൻ പ്രവർത്തിക്കുന്നത്, ഒരു പ്രത്യേക ശൈലിയാണ്, സമാധാനത്തിൻ്റെ, ശാന്തതയുടെ ശൈലി. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയതിരി കെടുത്തുകയുമില്ല. കഴിവുള്ളവരെ മാത്രമല്ല അവൻ സ്വീകരിക്കുക, അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, പ്രത്യാശയുണ്ടെങ്കിൽ. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കുള്ളി പുറത്ത് എന്ന് നമ്മൾ പറയും, പുകഞ്ഞ കുള്ളി പുറത്ത്. പക്ഷേ അതല്ല ഇവിടുത്തെ കാഴ്ചപ്പാട്. പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഊതി കത്തിക്കുക, ഉള്ള വിശ്വാസം ഊതിക്കെടുത്താതെ ഏറ്റവും ചെറിയവനെയും ഊതി ജ്വലിപ്പിക്കുന്നതാണ് ഈ ദാസൻ്റെ പ്രവർത്തനം. ഏഴാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്നെ കൈക്കുപിടിച്ച് നടത്തി സംരക്ഷിച്ചു, അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നിശ്ചയിച്ചിരിക്കുന്നു. ജനതകൾക്ക് പ്രകാശമാവുക, ലൂമൻ ജെൻസിയും, ജനതകൾക്ക് പ്രകാശം. രണ്ടാം വത്തിക്കാൻ സോനോഹുദോസ് സഭയെക്കുറിച്ച് പുറപ്പെടുവിച്ച ആധികാരികമായ രേഖയ്ക്ക് ശീർഷകമായി കൊടുത്തിരിക്കുന്നതാണ് ജനതകൾക്ക് പ്രകാശം, ലൂമൻ ജെൻസിയും. അപ്പോൾ ഈ ദാസൻ്റെ ദൗത്യം ഇതാണ്, ജനതകൾക്ക് പ്രകാശമായി തീരുക. ഇതാണ് ഏതാണ്ട് ഈ കാലഘട്ടത്തിലാണ് തമസോമ ജ്യോതിർഗമയ എന്ന ഉപനിഷത് വാക്യവും രൂപം കൊണ്ടത്. ജനതകൾക്ക് പ്രകാശമാകാൻ വിളിക്കപ്പെട്ടവൻ. ഇത് ആദ്യത്തെ കീർത്തനമാണ്. ഇതുപോലെ മൂന്ന് കീർത്തനങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തെ കീർത്തനത്തിൽ നിന്ന് കിട്ടുന്ന കാഴ്ചപ്പാട് ഇതാണ്: ദൈവം ഒരു വ്യക്തിയെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു, വളർത്തി, ഉയർത്തി. ആ വ്യക്തിക്ക് പ്രത്യേകമായ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ദൗത്യം നിറവേറ്റാനുള്ള ശക്തി ആത്മാഭിഷേകത്തിലൂടെ കൊടുത്തു കഴിഞ്ഞു. ആരാണ് ഈ ദാസൻ? ഇവിടെ വ്യക്തമല്ല. പൂർണ്ണത നമുക്ക് ഇവിടെ ലഭിക്കുകയില്ല. എല്ലാ കീർത്തനങ്ങളും പഠിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ മുന്നോട്ട് പോകുന്നതിന് മുൻപേ ഈ കീർത്തനം തന്നെ യേശുവിൽ പൂർത്തിയായതായി നമുക്ക് കാണാം. യേശുവിനെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് മാമോദിസായുടെ അവസരത്തിൽ വിശേഷിപ്പിച്ചു. ഇവിടെ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എബെദ് എന്ന് ഹീബ്രുവിലും പൈസ് എന്ന് ഗ്രീക്കിലും പറയും. ദാസൻ എന്നതിന് അടിമ എന്നർത്ഥമുണ്ട്, ഉദ്യോഗസ്ഥൻ എന്നർത്ഥമുണ്ട്, പ്രതിനിധി എന്ന അർത്ഥവുമുണ്ട്. അതേസമയം ഗ്രീക്കിലേക്ക് വരുമ്പോൾ പൈസ് എന്ന പദത്തിന് മകൻ അഥവാ പുത്രൻ എന്ന അർത്ഥവുമുണ്ടാകാം. നമ്മുടെ മലയാള ഭാഷയിൽ പയ്യൻ എന്നൊരു പദമുണ്ടല്ലോ. അതെൻ്റെ വേലക്കാരനാകാം, എൻ്റെ ദാസനാവാം, എൻ്റെ മകനാവാം. അപ്പോഴേ ഇവിടെ എൻ്റെ ദാസൻ എന്ന് പറയുന്ന ഈ വ്യക്തിയിൽ അസാധാരണമായ എന്തോ ഒന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ് അയാൾ. ആ വ്യക്തി ചെയ്യാൻ പോകുന്നത് ജനതകൾക്ക് പ്രകാശമായി തീരുകയാണ്. ദൈവത്തിൻ്റെ പ്രകാശം എല്ലാ ജനതകൾക്കും എത്തിച്ചു കൊടുക്കുക. അത് തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്ന്, അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുക. ഒരു വലിയ വിമോചന പ്രക്രിയയാണ് ഈ ദാസൻ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് നടക്കുക? ആദ്യപടിയിൽ ഒരു പ്രവാചക ദൗത്യത്തിലൂടെയായിരിക്കും അത് നടക്കാൻ പോകുന്നത്. വചനമറിയിക്കുക, വചനപ്രഘോഷണത്തിലൂടെ ഈ ഭൂമിയിൽ നീതി പുനഃസ്ഥാപിക്കുക, അതിനുള്ള ദൗത്യമാണ് ദാസനെ ആദ്യമേ ഏൽപ്പിക്കുക. ഈ ദാസൻ്റെ ദൗത്യം യേശുവിൽ പൂർത്തിയായതായിട്ട് നമുക്ക് കാണാം. മാമോദിസായുടെ അവസരത്തിൽ പരിശുദ്ധാത്മാവ് അവനുമേൽ എഴുന്നള്ളി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരം മുഴങ്ങി: നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഇതാ എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഈ പ്രവചനത്തിൻ്റെ ഒരു പൂർത്തീകരണമായി അഥവാ ഒരു ഉദ്ധരണി പോലെ നമുക്ക് മാമോദിസായുടെ അവസരത്തിൽ ആകാശത്തുനിന്ന് മുഴങ്ങിയ, സ്വർഗത്തിൽ നിന്ന് മുഴങ്ങിയ ദൈവശബ്ദത്തെ കാണാനായിട്ട് സാധിക്കും. ദൈവം താങ്ങുന്ന ദൈവത്തിൻ്റെ ദാസനായ പ്രീതിപാത്രമായ യേശു, അവനാണ് നീതി പ്രദാനം ചെയ്യുന്നത്, അവനാണ് ജനതകൾക്ക് പ്രകാശം, അവനാണ് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുക. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് ജനതകൾക്ക് പ്രകാശമായി അയക്കുമെന്നവിടുന്ന് വാഗ്ദാനം ചെയ്തുവല്ലോ. അന്ധകാരത്തിൽ അണ്ടുപോയ, പ്രത്യാശയറ്റ് നിരാശയിൽ തഴ്ന്നുപോയ ബാബിലോൺ പ്രവാസികൾക്ക് പ്രവാചകനിലൂടെ അവിടുന്ന് നൽകിയ ആ വലിയ വാഗ്ദാനം ഇന്ന് ഞങ്ങൾക്കും പ്രസക്തമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ഇരുൾ നിറഞ്ഞ ജീവിതങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് പ്രകാശമായി അങ്ങയുടെ പുത്രനെ അയക്കണമേ. തമസോമ ജ്യോതിർ ഗമയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.